أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും നമ്മെ കെട്ടിച്ച് പരിപാലിക്കുന്ന റബ്ബു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണം വരെ, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥോചിതം പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറെ നിന്ദ്യവും നീചവുമായ വിശ്വാസികൾക്ക് ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച ഏറെ ഗൌരവമുള്ള മഹാപാപമാണ് അൽ ഇസ്റാഫ്. വിവിധ സന്ദർഭങ്ങളിലായി, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, 20-ലേറെ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഇസ്റാഫിനെയും അത് ചെയ്യുന്ന ആളുകളെയും അല്ലാഹു ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വല തുസ്രിഫു, നിങ്ങൾ ഇസ്റാഫ് ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫ് ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു വീണ്ടും പറയുന്നു, വഅന്നൽ മുസ്രിഫീനഹും അസ്ഹാബുന്നാർ, തീർച്ചയായും ഇസ്റാഫ് ചെയ്യുന്ന ആളുകൾ അവർ നരകത്തിന്റെ അവകാശികളാണ്. നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു വീണ്ടും പറയുന്നു, തുമ്മ സദഖനാഹുൽ വഅദ ഫഅൻജൈനാഹും വമൻ നശാ, പിന്നീട് നമ്മുടെ കരാറിൽ നാം സത്യസന്ധത പുലർത്തി. ഫഅൻജൈനാഹും വമൻ നശാ, അവരെയും നാം ഉദ്ദേശിക്കുന്ന ആളുകളെയും നാം രക്ഷപ്പെടുത്തി. വഅഹ്ലക്നൽ മുസ്രിഫീൻ, ഇസ്റാഫ് ചെയ്യുന്ന ആളുകളെ നാം നശിപ്പിച്ചു. ഇസ്റാഫ് ചെയ്യുക എന്നുള്ളത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് എന്നർത്ഥം. അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫ് കാണിക്കുന്ന കദ്ദാബുകളായ ആളുകളെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. ഇസ്റാഫ് ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന്റെ തൗഫീഖും അല്ലാഹുവിന്റെ ഹിദായത്തും നിഷേധിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ് എന്നർത്ഥം. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫിനെയും ഇസ്റാഫിന്റെ ആളുകളെയും ആക്ഷേപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ എന്താണ് സഹോദരങ്ങളെ ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ? മഹാനായ ഇയാസ് ഇബ്നു മുആവിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, മാ ജാവസ്ദ ബിഹി അംറല്ലാഹി ഫഹുവ സറഫ്, അല്ലാഹുവിന്റെ കൽപ്പനയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിരുകളെ, അതിനെ അതിർലംഘിക്കുന്ന, അതിനെ ഭേദിക്കുന്ന എന്തും ഇസ്റാഫാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഇസ്റാഫ് പല രൂപങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ കുഫ്റു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അല്ലാഹുവാണ് നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും നൽകിയത് എന്നിരിക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ, നമുക്ക് വായുവും വെള്ളവും ഭക്ഷണവും സകല അനുഗ്രഹങ്ങളും അനുഗ്രഹിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കൽ. അപ്രകാരം തന്നെ എല്ലാം നൽകിയ അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുന്നത് അള്ളാഹുവല്ലാത്ത ആളുകളോട്, മറ്റു ഇബാദത്തുകൾ അർപ്പിക്കുന്നത് അള്ളാഹുവല്ലാത്ത ആളുകളോട്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ച പ്രവാചകന്മാരെ നിഷേധിക്കൽ, ഇതാണ് ഇസ്രാഫിന്റെ കൂട്ടത്തിൽ, അതിർ ലംഘനത്തിന്റെ കൂട്ടത്തിൽ, അതിരി കബീലകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു പറയുന്നു, വകദാലിക നജ്സീ മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബിഹി, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കാത്ത, ഇസ്റാഫ് കാണിച്ച ആളുകൾക്ക് അള്ളാഹു ശിക്ഷ നൽകും. വലഅദാബുൽ ആഖിറത്തി അസ്ദു വഅബ്ഖ, തീർച്ചയായും പരലോകത്തുള്ള ശിക്ഷയാണ് ഏറ്റവും കഠിനമായതും ശേഷിക്കുന്നതുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇസ്റാഫിന്റെ കൂട്ടത്തിൽ ഗൗരവമുള്ള മറ്റൊന്നാണ് അൽ ഇസ്റാഫു ഫിൽ ഖത്ൽ, കൊലപാതകത്തിലുള്ള ഇസ്റാഫ്. അല്ലാഹു പറയുന്നു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ദേഹങ്ങളെ നിങ്ങൾ വധിച്ചു കളയരുത്. വമൻ ഖുതില മഗ്ലൂമ ഫഖദ് ജഅൽന ലിവലിയിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, നിങ്ങൾ കൊലപാതകത്തിൽ ഇസ്റാഫ് കാണിക്കരുത്. നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൽ കൊലപാതകം അനുവദനീയമാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു വ്യക്തിയെ, മനുഷ്യരെ കൊന്ന ആളുകളെ കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നു. എന്നാൽ അത് നടപ്പാക്കേണ്ടത് ആരാണ്? ഇസ്ലാമിക ഭരണാധികാരിയാണ്. മുസ്ലിം ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിലെ ഭരണാധികാരിയാണ് കൊലപാതകം ചെയ്ത ആൾക്കുള്ള വധശിക്ഷ നടപ്പാക്കേണ്ടത്. അതല്ലാതെ വ്യക്തികൾക്ക് കൊല്ലാൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊല്ലാൻ, മതസംഘടനകൾക്ക് കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അല്ലാഹു പറയുന്നു, ഫലാ യുസ്രിഫു ഫിൽ ഖത്ൽ, കൊലപാതകത്തിൽ നിങ്ങൾ അതിരി കവിയരുത്, അതിൽ നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഐഎസിനെ പോലെയുള്ള, അൽഖായിദയെ പോലെയുള്ള, ഇസ്ലാമിന്റെ പേര് ധരിച്ചുകൊണ്ടോ, ഇസ്ലാമിന്റെ വക്താക്കളായി ചമഞ്ഞുകൊണ്ടോ, ഇസ്ലാമിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ടോ ലോകത്താകമാനം കൊലപാതകങ്ങൾ നിർവഹിക്കുന്ന, ലോകത്താകമാനം മനുഷ്യരുടെ രക്തം ചിന്തുന്ന ഏർപ്പാടുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അല്ലാഹു പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫലാ യുസ്രിഫു ഫിൽ ഖത്ൽ, കൊലയിൽ, കൊലപാതകത്തിൽ നിങ്ങൾ അതിരി കവിയരുത് എന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അതിപ്രകാരം ആണെന്നിരിക്കെ കൊലപാതകത്തിൽ അതിരി കവിയുന്നത്, മുസ്ലിമിനും ഇസ്ലാം അനുവദിച്ച കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തേത്, ഇസ്റാഫിന്റെ ഇനങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം, ഫിഅലുൽ ഫവാഹിഷ്, മോശം കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്, വൃത്തികേടുകൾ ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞത്, ഇന്നക്കും ലതഅ്തൂന അർ-റിജാല സഹ്വതം മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, സ്വവർഗരീതിക്കാരായ തന്റെ ജനതയോട് മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വികാര ശമനത്തിന് വേണ്ടി സ്ത്രീകളെ സമീപിക്കുന്നതിന് പകരം, ഭാര്യയെ സമീപിക്കുന്നതിന് പകരം ആണുങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിന് ചെല്ലുന്നു. നിങ്ങൾ മുസ്ലിഹീങ്ങളായ, ഇസ്റാഫ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ഹറാമുകളും, എല്ലാ വൃത്തികേടുകളും, എല്ലാ അതിരി കവിയലുകളും ഇസ്റാഫാണ്. എല്ലാ ഇസ്റാഫിനും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നടപടിക്ക് അത്തരം ആളുകൾ വിധേയരുമാണ്. മറ്റൊന്ന്, ഇസ്റാഫിനെ കുറിച്ച് പറയുമ്പോൾ ഏറെ വ്യാപകമായ, നമ്മുടെ നാടുകളിൽ ഏറെ നടമാടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയുണ്ട്, സമ്പത്ത് ചിലവഴിക്കുന്നതിലുള്ള ഇസ്റാഫ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുലു വശ്രബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, വലാ തുസ്രിഫു, നിങ്ങൾ അതിർ ലംഘിക്കരുത്, നിങ്ങൾ അതിരി കവിയരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അതിരി കവിയുന്ന ആളുകളെ, അതിർ ലംഘിക്കുന്ന ആളുകളെ, ഇസ്റാഫ് കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുലു നിങ്ങൾ തിന്നുകൊള്ളുക, വതസദ്ദഖു നിങ്ങൾ സദഖ ചെയ്യുക, വൽബസു നിങ്ങൾ വസ്ത്രം ധരിക്കുക, ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല അഹങ്കാരം കാണിച്ചുകൊണ്ടും അതിരി കവിഞ്ഞുകൊണ്ടും ആകരുത് അതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഇസ്റാഫിന്റെ സാമ്പത്തിക മേഖലയിലുള്ള ഈ ഇസ്റാഫിന്റെ എല്ലാ വൃത്തികെട്ട ഭാഗങ്ങളും എല്ലാ വൃത്തികെട്ട വശങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന അവസരമാണ് നമ്മുടെയൊക്കെ ആഘോഷ ദിവസങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന വിവാഹ ആഘോഷങ്ങളാണ്. നോക്കു സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളുടെ അവസ്ഥ? ക്ഷണക്കത്തു മുതൽ ആർഭാടത്തിന്റെ അഹങ്കാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. വായിച്ച് ചുരുട്ടിക്കളയുന്ന ഒരു ക്ഷണക്കത്ത് ലക്ഷങ്ങളാണ്, പതിനായിരങ്ങളാണ് അതിനുവേണ്ടി മാത്രം ചെലവാക്കപ്പെടുന്നത്. എന്തൊരു തോന്നിവാസമാണ്! ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരോട് മത്സരിക്കാൻ വേണ്ടിയാണ് ഇത്തരം തോന്നിവാസങ്ങളിൽ മുസ്ലിം ഉമ്മത്തോ ഏർപ്പെടുന്നത് എന്ന് വളരെ ഗൌരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ ഒതുങ്ങേണ്ട സൽക്കാരം 3-4 ദിവസങ്ങളിലാണ് ഇന്നത്തെ വിവാഹ സൽക്കാരങ്ങൾ ഉള്ളത്. എന്തൊരു തോന്നിവാസമാണ് സഹോദരങ്ങളെ! പല പേരുകളിൽ അത്തരം സൽക്കാരങ്ങൾ അറിയപ്പെടുന്നു. നോക്കൂ സഹോദരങ്ങളെ, അന്നത്തെ ദിവസങ്ങളിൽ, ആ സൽക്കാരത്തിന്റെ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ സകല കാര്യങ്ങളും വിവാഹ വീടുകളിൽ അരങ്ങേറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ എടുത്തുധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളത് അൽ മുസബ്ബിറൂൻ, ചിത്രം നിർമ്മിക്കുന്ന ആളുകളാണ്. ഈ ഹദീസിന്റെ ഷർഹിൽ പണ്ഡിതന്മാർ പറയുന്നു, കൈകൊണ്ട് വരക്കുന്ന ചിത്രം അത് ഹറാമാണ് എങ്കിൽ അതിനേക്കാൾ എത്രമാത്രം വ്യക്തതയുള്ള ചിത്രമാണ് നമ്മൾ ക്യാമറയിലൂടെ എടുക്കുന്ന ഫോട്ടോ, അതും ഹറാമാണ് എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അഭിപ്രായമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാര്യം അങ്ങനെയാണ് എന്നിരിക്കെ ചിത്രം അതിന്റെ അസ്ല് തന്നെ ഹറാമാണ് എന്നിരിക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്നിരിക്കെ നമ്മുടെ കല്യാണ വീടുകളിൽ പറക്കുന്ന ക്യാമറകളാണ്, അത് നിയന്ത്രിക്കാൻ ആളുകളാണ്, ലക്ഷങ്ങൾ കല്യാണ ദിവസത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ പൊടി പൊടിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു തോന്നിവാസമാണ്! എന്നിട്ടോ നമ്മുടെ പെൺമക്കൾ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് മുമ്പിൽ വിവിധ രൂപത്തിൽ പോസ് ചെയ്തു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതിനെല്ലാം മൂകസാക്ഷിയായിക്കൊണ്ട് വാപ്പ എന്ന് പറയുന്ന, പിതാവ് എന്ന് പറയുന്ന നാണംകെട്ടവൻ, അതിനേക്കാൾ മാന്യതയുള്ള ഒരു വാക്ക് അവരെ കുറിച്ച് പ്രയോഗിക്കാനില്ല. ഉപ്പ എന്ന് പറയുന്ന നാണംകെട്ടവൻ ഇത്തരം കാര്യങ്ങൾക്ക് മക്കളെ വിട്ടുകൊടുത്തുകൊണ്ട് മൂകസാക്ഷിയായി നിൽക്കുന്നു. എന്തൊരു തോന്നിവാസമാണ്! കഴിഞ്ഞില്ല. വിവാഹ വീടുകളിൽ അല്ലാഹുവിന്റെ ദീൻ കൃത്യമായും മുസ്ലിമിന് വിരോധിച്ച ഇഖ്തിലാഫ്, ആണും പെണ്ണും കൂടിക്കലരുന്നത് ഏതൊരവസരത്തിലും അല്ലാഹുവിന്റെ ദീൻ വിലക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോടുള്ള കൽപ്പന എങ്ങനെയാണ്, സഹാബാക്കളോടുള്ള കൽപ്പന എങ്ങനെയാണ് എന്നിരിക്കെ അവരെക്കാൾ ഈമാനുള്ളവർ ആരുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ? അതെ, ഇസ്ലാം ആണും പെണ്ണും കൂടിക്കലരുന്നതിനെ മുസ്ലിമിനോ നിരോധിച്ചിരിക്കുന്നു എന്നിരിക്കെ നമ്മുടെ വിവാഹ വീടുകളുടെ അവസ്ഥ എന്താണ്? ആണും പെണ്ണും കൂടിക്കലരുന്നു, യാതൊരു നിയന്ത്രണവുമില്ല. നോക്കൂ സഹോദരങ്ങളെ, ഈയൊരവസ്ഥക്ക് പരിഹാരമേകേണ്ട, ഈയൊരവസ്ഥയെക്കുറിച്ച് താക്കീത് നൽകേണ്ട ആളുകൾ പള്ളിയിലെ ഖതീബുമാർ, ഇമാമുമാർ, ഉസ്താദുമാർ, പള്ളി ഭരിക്കുന്ന ആളുകൾ ഇതിനെല്ലാം മൗനസമ്മതം നൽകുന്നു എന്നതാണ് ഏറെ ദുഃഖകരമായ സത്യം. നമുക്ക് സഹോദരങ്ങളെ, സമൂഹം എങ്ങോട്ട് പോകുന്നുവോ, സമൂഹം ഏതിലെ കഥപ്പതിച്ചാലും, സമൂഹം എന്തു വൃത്തികേടുകൾ ചെയ്താലും, സ്വന്തം ദേഹത്തിനും സ്വന്തം സമ്പത്തിനും അതിനൊരു മുടക്കം വരാതിരിക്കാനുള്ള സകല പരിപാടികളും നടത്തുന്നവരാണ് പണ്ഡിതന്മാർ. തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ചുകൊണ്ടോ നാട്ടിലെ പ്രമാണി ചെയ്യുന്നതിനെ വിലക്കിയാൽ, നാട്ടിലെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ചെയ്യുന്നതിനെ നിശിതമായി വിമർശിച്ചാൽ, അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടോ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇത്തരം തോന്നിവാസങ്ങൾക്ക്, ഇത്തരം ആഭാസങ്ങൾക്ക് മൗനസമ്മതം നൽകുന്നു, അത്തരം സദസ്സുകളിലേക്ക് പോകുന്നു, അത്തരം സദസ്സിൽ പോയി തിന്നുന്നു. എന്തൊരു തോന്നിവാസമാണ് സഹോദരങ്ങളെ, എന്തൊരു തെമ്മാടിത്തമാണ്. അള്ളാഹുവിന്റെ മസ്ജിദുകൾ ഭരിക്കേണ്ടത്, അള്ളാഹുവിന്റെ മസ്ജിദിന്റെ കാര്യനിർവഹണം നടത്തേണ്ടത് ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ് മൻ ആമന ബില്ലാഹ്. തീർച്ചയായും അള്ളാഹുവിന്റെ മസ്ജിദുകൾ ഭരിക്കേണ്ടതോ, അള്ളാഹുവിന്റെ മസ്ജിദുകളുടെ കൈകാര്യ കർത്താക്കൾ അതാരാകണം? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാവണം. വല്യൗമിൽ ആഖിർ, അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം. വഅഖാമസ്സലാ വആത്തസ് സകാ, സകാത്ത് കൊടുക്കുന്നവരും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുമാകണം. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെയല്ലാതെ ഒരാളെയും ഭയപ്പെടാത്തവനാകണം. പള്ളിയിലെ ഉസ്താദ്, പള്ളിയിലെ ഖതീബ് പണക്കാരനെ കാണുമ്പോ, പണച്ചാക്കിനെ കാണുമ്പോ, പ്രമാണിയെ കാണുമ്പോ കാലിന്റെ മുട്ടുകൾ വിറക്കുന്നവനാവരുതോ? പള്ളിയുടെ മുട്ടവല്ലി, പള്ളിയുടെ പ്രസിഡന്റോ, നാട്ടിലെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കാണുമ്പോ, നാട്ടിലെ പണച്ചാക്കുകളെ കാണുമ്പോ കാലിന്റെ മുട്ടുകൾ വിറക്കുന്നവനാകരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒപ്പം സഹോദരങ്ങളെ, ഇതിനെതിരെ ശബ്ദിക്കേണ്ടേ? ഇതിനെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടേ? ഇത് പണ്ഡിതന്മാർക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല, പള്ളി പ്രസിഡന്റുമാർക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല. എന്റെ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അല്ല, സകല പണ്ഡിതന്മാരും പറഞ്ഞു, ക്ഷണിച്ചാൽ സ്വീകരിക്കൽ നിർബന്ധമാണ്, സംശയമില്ല. എന്നാൽ ക്ഷണിച്ചവരുടെ വീട്ടിൽ, ക്ഷണിച്ചവരുടെ പരിപാടിയിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, അത്തരം സദസ്സുകളിലേക്ക് പോകൽ ഹറാമാണ്, എല്ലാവർക്കും ഹറാമാണ്, യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, നിലപാടെടുക്കാൻ സാധിക്കണം. അത്തരം സദസ്സുകളെ, അത്തരം തെമ്മാടി സദസ്സുകളെ അതിൽ നിന്ന് ബഹിഷ്കരിക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിലെ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റു സമുദായങ്ങളോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. മുസ്ലിം ഉമ്മത്തോ കാഫിറുകൾ അനുകരിക്കുന്ന, സത്യനിഷേധികൾ അനുകരിക്കുന്നതിന്റെ എല്ലാ സീമകളും ലംഘിച്ചോ കാഫിറുകളെ വെല്ലുന്ന രൂപത്തിൽ അവരെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അത്തരം സദസ്സുകൾ നമുക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എത്ര ഭക്ഷണമാണ് ഇത്തരം കല്യാണ ദിവസങ്ങളിൽ, എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എത്രയാണ് സദ്യ, ഏതൊക്കെ രൂപത്തിലാണ്, എന്തൊക്കെ തരത്തിലാണ് സദ്യ വിളമ്പുന്നത്. ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുന്നു. നോക്കൂ സഹോദര, നിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാണ്. ആയിഷ ബീവി പറയുന്നു, രണ്ടു മാസം തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. നമ്മുടെ ഉമ്മ ആയിഷ പറയാണ്, റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ രണ്ടു മാസങ്ങളോളം തുടർച്ചയായി പലപ്പോഴും അടുപ്പുകൾ പുകയാത്ത ദിവസങ്ങളുണ്ട്. അത് കേട്ടപ്പോ ആയിഷ ബീവിയുടെ സഹോദരിയുടെ പുത്രൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഫമാ കാന യുഈശുക്കും, ഉമ്മ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ആയിഷ ബീവി പറഞ്ഞു, അൽ അസ്വദാൻ അത്തംറു വൽ മാ, വെള്ളവും കാരക്കയും കഴിച്ചാണ് വെള്ളവും കാരക്കയും കഴിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നമ്മുടെ നേതാവ് സഹോദര നിന്റെ നേതാവ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിന്റെ തെരുവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തെണ്ടിപ്പിള്ളേരുടെ കൂക്കി വിളി കേട്ടുകൊണ്ട് ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ടു. ഒരു മലഞ്ചെരുവിൽ, തോയിഫിന്റെ ഒരു മലഞ്ചെരുവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്ക് അഭയം തേടേണ്ടി വന്നു. അവിടെ മുഹമ്മദും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചത് എന്താണ്? പച്ചലകളാണ് കഴിച്ചത്. പച്ചലകൾ കഴിച്ചാണ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ജീവിച്ചത്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലഖദ് റഅയ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബി, താബിഈങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാണ്, നിങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വമാ യജിദു മിനജ്ജഖലി മാ യംലഉ ബിഹി ബക്ന, വയറു നിറക്കാൻ ഏറ്റവും താഴ്ന്ന ഇനത്തിൽപ്പെട്ട ഈത്തപ്പഴം പോലും ലഭിക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അന്നഹു മർറ ബിഖൗമിൻ ബൈന ഐദിഹിം ശാതുൻ മസ്ലിയ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ നടന്നുപോയി. അവർ വേവിച്ച ആടിനെ തിന്നുകയായിരുന്നു. ആ സമയത്ത് അവർ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ആ സദസ്സിലേക്ക് ക്ഷണിച്ചു. ഫഅബ, അദ്ദേഹം വിസമ്മതിച്ചു, അദ്ദേഹം പോയില്ല. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന ദുനിയാ വലം യഖ്ദഉ മിൻ ഖുബ്സി ശഈർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് നല്ല മിനുസമുള്ള ബാർലിയുടെ ഒരു പത്തിരി പോലും കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇതായിരുന്നു സഹോദര നിന്റെ നേതാവ് മുഹമ്മദും മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, നമ്മുടെ നേതാവ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ ചില സമയത്ത് ബോധരഹിതനായി വീഴാറുണ്ട്. ഞാൻ ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ ബോധരഹിതനായി വീഴാറുണ്ട്. ആളുകൾ എന്റെ കഴുത്തിൽ കാലുവെക്കും. അവർ പറയുന്നത് എനിക്ക് ഭ്രാന്താണ് എന്നാണ്. ഭ്രാന്ത് കാരണമാണ് ഞാൻ വീഴുന്നത് എന്നാണ് അവർ പറയുന്നത്. ബുഹ്റൈറ പറയാണ്, വമാ ബി മിൻ ജുനൂൻ, എനിക്കൊരു ഭ്രാന്തുമില്ല. വമാ ബി ഇല്ലൽ ജൂഅ, വിശപ്പല്ലാതെ മറ്റൊന്നുമില്ല. നോക്കു സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശപ്പ് കാരണം വീഴുകയാണ്. നോക്കു സഹോദരങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. യുദ്ധം കാരണത്താൽ, അതുപോലെ തന്നെ വിവിധ പ്രകൃതിക്ഷോഭങ്ങൾ കാരണത്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു റൊട്ടി കഷ്ടം പോലും കഴിക്കാൻ സാധിക്കാതെ പാവപ്പെട്ട മക്കൾ വിശന്ന് കരയുമ്പോ എങ്ങനെ നമുക്ക് ഈ തോന്നിവാസം ഈ തെമ്മാടിത്തരം ചെയ്യാൻ സാധിക്കുന്നു? എങ്ങനെ കല്യാണത്തിന്റെ പേരിൽ, ആഘോഷങ്ങളുടെ പേരിൽ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന ഈ തോന്നിവാസങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹോദര നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അഭിമാനം നഷ്ടപ്പെടുന്നത് ഭയന്നുകൊണ്ട് പട്ടിണി സഹിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ചോർന്നൊലിക്കുന്ന കൂരകളിൽ അന്തിയിറങ്ങുന്ന പാവപ്പെട്ട മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശന്ന് കരയുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശപ്പടക്കാൻ സാധിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആഘോഷ ദിവസങ്ങൾ വരുമ്പോ, പെരുന്നാൾ വരുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷമാണ്, മക്കൾ മക്കൾക്ക് പുതുവസ്ത്രം എടുത്തുകൊണ്ട് എടുത്തുകൊടുത്തുകൊണ്ട് അവർ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോ ഉപ്പമാരും ഉമ്മമാരും ഒരുപാട് സന്തോഷിക്കാറുണ്ട്. ആഘോഷ ദിവസങ്ങൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ ആഘോഷ ദിവസങ്ങൾ വരുമ്പോ പെരുന്നാളുകൾ അടുക്കുമ്പോ നെഞ്ചു പൊട്ടുന്ന മാതാപിതാക്കൾ, നെഞ്ചു പൊട്ടുന്ന ഉമ്മമാർ, ഉപ്പമാർ, നമുക്കിടയിലുണ്ട് സഹോദരങ്ങളെ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ തോന്നിവാസങ്ങൾ, ഈ തമ്മാടിത്തരങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന തമ്മാടികൾക്കോ പ്രോത്സാഹനം ചെയ്തുകൊണ്ടോ അത്തരം കല്യാണ മാമാങ്കങ്ങളിലേക്കോ നമുക്ക് പോകാൻ സാധിക്കുന്നതോ? വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയ, അല്ലാഹുവിന്റെ ദീൻ വിലക്കിയ ഒരു കാര്യത്തിനും മുസ്ലിം സമൂഹം അതിലേക്ക് താല്പര്യപ്പെടാൻ പാടില്ല. നമ്മൾ അത്തരം സദസ്സുകളെ ആഗ്രഹിക്കാൻ പാടില്ല. അത്തരം സദസ്സുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യതയോടുകൂടെ അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي نصر عبدا وأيد جندا والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده سهدرن غلي وركل الله بند رسول صلى الله عليه وسلم راتري ويدن دا پورتة كرن أسميت رسول صلى الله عليه وسلم وليل بك وهانايا أبو بكر رضي الله تعالى عنه من أيوم عمر رضي الله تعالى عنه من أيوم كندمت غيانا رسول الله صلى الله عليه وسلم ചോദിച്ചു ما اخرجكما من بيوتكما هذه الساعه ഈ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ പറഞ്ഞു അൽജൂഉ യാ റസൂലല്ലാഹ് വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണ് റസൂലേ ഞങ്ങൾ പുറത്തിറങ്ങിയത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി കൊടുത്തു. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഞാനും പുറത്തിറങ്ങിയത് വിശപ്പ് സഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നോക്കൂ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദും മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാണ് അബൂബക്കറും ഉമറും ഇസ്ലാമിന്റെ രണ്ട് ഖലീഫമാർ അവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ട്? വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സുഹാബിയുടെ വീട്ടിലേക്ക് പോയി. ആ സുഹാബി ഇവരെ സൽക്കരിച്ചു, ഭക്ഷണം നൽകി, ആടിനെ അറുത്തുകൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കറിനെയും ഉമറിനെയും ഓർമ്മിപ്പിച്ചു. വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹുവാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ തീർച്ചയായും നിങ്ങൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നോക്കൂ സഹോദരങ്ങളെ, ഒരുപാട് വിഷന്നിട്ട്, ഒരുപാട് പ്രയാസപ്പെട്ടിട്ട്, വീട്ടിലിരിക്കാൻ പറ്റാതെ പുറത്തിറങ്ങിയിട്ട്, കുറച്ചു ഭക്ഷണം കിട്ടി കഴിച്ചപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു തീർച്ചയായും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. നോക്കൂ സഹോദരങ്ങളെ, ഇത്തരം ആർഭാടങ്ങൾ ചെയ്യുമ്പോൾ, ഇത്തരം ഇസ്രാഫുകൾ നമ്മിൽ വരുമ്പോൾ, ഇത്തരം അതിരുകവിയലുകൾ നമ്മിൽ വരുമ്പോൾ, ഇത്തരം ധൂർത്തുകളിലേക്ക് നമ്മുടെ മനസ്സടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങേണ്ടതുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കൽ മഹാനായ ഒരു വ്യക്തിയോട് ദുനിയാവ് എന്താണ് എന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹലാലുഹ ഹിസാബ്, ഈ ദുനിയാവിലെ ഹലാലായ കാര്യങ്ങൾ പോലും അല്ലാഹു വിചാരണ ചെയ്യുന്നതാണ്. വഹറാമുഹ ഇഖാബ്, ഈ ദുനിയാവിലെ ഹറാമായ കാര്യങ്ങൾക്ക് ശിക്ഷയുമുണ്ട്. ഹലാലുകൾ പോലും വിചാരണ ചെയ്യുന്നു പ്രിയപ്പെടുന്ന ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഒപ്പു സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ശറിൽ ഒരാളുടെയും കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല. മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ലാതെ അതിലൊരു കാര്യം സമ്പത്താണ്. മിൻ ഐനക്തസബ, എവിടെ നിന്നാണ് സമ്പാദിച്ചത്? വഫീമ അൻഫഖ, എന്തിലാണ് ചിലവഴിച്ചത്? നമ്മുടെ ഓരോ നാണയത്തിട്ടും, നമ്മൾ ചിലവാക്കുന്ന ഓരോ നാണയത്തിട്ടും തീർച്ചയായും അതിനെക്കുറിച്ച് റബ്ബു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽപ്പെട്ടോ, ഈ ദുനിയാവിന്റെ തഫാഹു പെരുമനടിക്കലുകളിൽപ്പെട്ടോ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ നരകത്തുഴിയിലേക്ക് എറിയാൻ കാരണമാവാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് അവന്റെ ദീനിൽ മുറുകെ പിടിച്ച് ഇജ്ജത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ കുടുംബം ഒരു അപകടത്തിൽ പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ക്ഷമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ഹിദായത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ അഹ്ലികിൽ കഫറത വൽ ളാലിമീൻ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീൻ.